അധ്യായം 31. ഉറക്കമുണർന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ജയരാജൻ ആദ്യം കാണുന്നത് വരാന്തയിൽ കാലു നീട്ടിയിരുന്ന ദേവയാനിയുടെ മടിയിൽ അനങ്ങാതെ കിടക്കുന്ന പരീക്ഷിതനെ. ഭക്ഷണം കോരിക്കൊടുക്കാൻ ശ്രമിക്കുകയാണ് ദേവയാനി. അരികിൽ ചമ്രം പടിഞ്ഞിരുന്ന് കുത്തുണ്ണത്തിലേക്ക് നോക്കി ജയരാജൻ ചോദിച്ചു, എന്താണിത്? മുത്താറി അരച്ച് കലക്കിയത്. 4 നേരവും ഇതുതന്നെ. ഗുളിക ഇതിൽ അരച്ചു കൊടുക്കും. കട്ടിയുള്ളതൊന്നും തൊണ്ടയിലൂടെ ഇറങ്ങില്ല. പുതിയ മരുന്ന് എങ്ങനെ? ഒരു വ്യത്യാസവും കാണുന്നില്ല. മെഡിക്കൽ കോളേജിലെ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവർ കണ്ടിട്ടും വായിച്ചിട്ടുമില്ലാത്ത രോഗങ്ങളല്ലേ. ജയരാജൻ കുഞ്ഞിനെ ശ്രദ്ധിച്ചു നോക്കി. ദേവയാനി കൊഞ്ചിച്ചു വിളിക്കുമ്പോൾ മിഴികൾ തുറക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചിമ്മിപ്പോകുന്നു. ദേഹമാകെ വ്രണങ്ങളാണ്. കഴുത്തിലും അരക്കെട്ടിലുമാണ് കൂടുതൽ. ഉള്ളിൽ വേദന കിനിയുന്നത് ജയരാജൻ അറിഞ്ഞു. വാക്കുകൾ ഓരോന്നും ഹൃദയത്തിൽ നിന്നെടുക്കുന്നത് പോലെ നൊമ്പരപ്പെട്ട് ദേവയാനി പറഞ്ഞു, ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ല. പക്ഷെ കുറച്ച് ദിവസങ്ങളായി ഇതിനെ ഞാൻ പ്രസവിച്ചതാണെന്ന് തോന്നിപ്പോകുന്നു. കുറച്ചു നേരം കാണാതിരുന്നാൽ എനിക്കാകെ വേവലാതിയാകും. എന്താണെന്നറിയില്ല. എന്താണ് പറയുക? ജയരാജൻ സന്നിഗ്ധതയിലായി. അപ്പോഴാണ് മുറ്റത്തേക്ക് ആരോ കയറി വരുന്നതിൻ്റെ കാൽപെരുമാറ്റം. വേഗം പുറത്തിറങ്ങി. ചുമലിലേറ്റിക്കൊണ്ടുവന്ന ചുരൽക്കെട്ട് മുറ്റത്തിട്ട് നീലകണ്ഠൻ ചിരിച്ചു. ഇപ്പോൾ എഴുന്നേറ്റതേയുള്ളൂ. ഇരു കൈകളും ആകാശത്തിലേക്ക് വില്ലുപോലെ കുലച്ച് ജയരാജൻ പറഞ്ഞു, ഞാൻ വല്ലാണ്ട് ഉറങ്ങിപ്പോയി. രാത്രിയിൽ ഉറക്കം വന്നേയില്ല. മനസ്സിൽ ഓരോ ചിന്തകൾ വന്നുകൊണ്ടേയിരുന്നു. വെളുപ്പിനാണ് ഉറക്കം പിടിച്ചത്. നീലകണ്ഠൻ കെട്ടഴിച്ച് ചുരൽ നിരത്തി ഓരോന്നായി എടുത്ത് ചെത്തി പിളർക്കാൻ തുടങ്ങി. എളമരത്തിലിരുന്ന് സാഗൂതം വീക്ഷിക്കാൻ തുടങ്ങിയ ജയരാജനോട് പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ കഞ്ഞി. ആഴ്ചയിൽ 1-2 കുട പെർളച്ചന്തയിൽ കൊടുത്താൽ അരിയും ഉപ്പും മുളകും കിട്ടും. മരുന്നിനുള്ളതും ബാക്കിയും ഉണ്ടാകും. മുഷിഞ്ഞ തുണികളുമായി ദേവയാനി തോട്ടിലേക്ക് ഇറങ്ങി. അവൾ പറഞ്ഞു, കുഞ്ഞിനെ ശ്രദ്ധിക്കണേ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ദേവയാനി പോയപ്പോൾ നീലകണ്ഠൻ ദീനമായ ചിരി ചിരിച്ചു. എന്ത് ശ്രദ്ധിക്കാൻ, അവൻ ഏത് നേരത്തും മയക്കം തന്നെ. പുതിയ മരുന്നിൻ്റെ ഗുണമാണ്. കുറേ നേരമായി മനസ്സിൽ ഉരുണ്ടുകൂടിയ ചോദ്യം ജയരാജൻ പുറത്തെടുത്തു, എന്തിനാ നിങ്ങളവന് പരീക്ഷിത് എന്ന് പേരിട്ടത്? ചൂരൽ പണി നിന്നു. അപ്രതീക്ഷിതമായിരുന്നു ആ ചോദ്യം. എന്തുത്തരമാണ് പറയുക? ഒടുവിൽ നീലകണ്ഠൻ പറഞ്ഞു, ദേവി കുഞ്ഞിനെ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. പേര് കൊണ്ടുവന്നില്ല. നല്ലൊരു പേര് അവനുണ്ടായിരുന്നു, വിജയകൃഷ്ണൻ. പിന്നീട് ഡോക്ടർ പറഞ്ഞതാണ്. അതറിയാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ പരീക്ഷിത് എന്ന് വിളിച്ചു. പുരാണത്തിലുള്ള പേരല്ലേ? അതെ, അഭിമന്യുവിൻ്റെ പുത്രൻ. ജീവനില്ലാതെ പിറന്ന കുട്ടി. ഒരു മഹായുദ്ധത്തിൻ്റെ രക്തസാക്ഷി. പിന്നെ ജീവൻ കിട്ടുകയും സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി രാജ്യം വാഴുകയും ചെയ്തു. രോഗമെല്ലാം മാറി വേഗം സുഖപ്പെടുമെന്ന പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ജന്മം അശ്വത്ഥമാവിൻ്റേതായി പോയി. അശ്വത്ഥമാവിനും ദേഹം നിറയെ പുണ്ണുകളായിരുന്നു ഇതുപോലെ. ജനിക്കുമ്പോഴേ? അല്ല, ശ്രീകൃഷ്ണൻ ശപിച്ചതാണ്. സർവ്വവ്യാധികളും ബാധിച്ച് ചോരയും ചെലവും ഒലിപ്പിച്ച് 3000 വർഷം മരിക്കാതെ നരകിക്കുമെന്ന്. ജയരാജൻ ഉദ്വിഗ്നനായി. അതിനു മാത്രം എന്ത് തെറ്റാണ് അശ്വത്ഥമാവ് ചെയ്തത്? ഒരിക്കൽ പാണ്ഡവരുടെ സർവസംഹാരത്തിനായി ബ്രഹ്മാസ്ത്രം കുലച്ചു. മഹർഷിമാരും ദേവന്മാരുമെല്ലാം ഭയചകിതരായി. അസ്ത്രം പ്രയോഗിക്കരുതെന്ന് അപേക്ഷിച്ചു. അശ്വത്ഥമാവ് പിൻവലിച്ചില്ല. ഉത്തരയുടെ ഗർഭത്തിലേക്ക് തിരിച്ചുവിട്ടു. ഗർഭത്തിൽ വച്ചു തന്നെ പരീക്ഷിത്ത് മരിച്ചു. ശിശുഹത്യ പോലെ വലിയ പാപം വേറെയില്ലെന്നാണ് മഹാഭാരതം പറയുന്നത്. ഏതാനും നിമിഷങ്ങൾ മൗനം അവലംബിച്ച് നീലകണ്ഠൻ തുടർന്നു, എനിക്കിനിയും മനസ്സിലാകാത്ത ഒന്നുണ്ട് ജയ. മഹാപാപം ചെയ്തിട്ടാണ് അശ്വത്ഥമാവിന് നരകജന്മമുണ്ടായത്. എന്നാൽ പരീക്ഷിത്തിനെ പോലെ ജനിക്കുകയും ദേഹമാകെ വ്രണങ്ങളുമായി അശ്വത്ഥമാവിനെ പോലെ മരിക്കാതെ മരിക്കുകയും ചെയ്യുന്ന ഈ കുഞ്ഞ് ചെയ്ത തെറ്റെന്താണ്? ഈ പാപം കുഞ്ഞിന് നേർക്ക്, എന്മകജയിലെ അനേകം കുഞ്ഞുങ്ങളുടെ നേർക്ക് ആരാണ് ബ്രഹ്മാസ്ത്രം കുലച്ചുകൊണ്ടിരിക്കുന്നത്? നീലകണ്ഠൻ്റെ കണ്ണുകൾ നിറഞ്ഞുവോ എന്ന് ജയരാജന് തോന്നി. അവൻ മുഖം കുനിച്ചിരുന്നു. നീലകണ്ഠൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു. വാക്കുകൾ ഇടറിയിരുന്നു. വലിയ വേദനകളിൽ നിന്നും രക്ഷപ്പെടാനാണ് മനുഷ്യനെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചപ്പോഴാണ് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഞങ്ങളീ കാട്ടുമൂലയിൽ എത്തിയത്. ഈ നാട് യഥാർത്ഥ സ്വർഗം തന്നെയാണ് എന്ന് ഞങ്ങൾ കരുതി. കുഞ്ഞിനെ കിട്ടിയപ്പോഴാണ് നഗരത്തിൽ ഞങ്ങളെ അലട്ടിയതിനേക്കാൾ ഭീകരമാണ് എന്മകജയുടെ യാഥാർത്ഥ്യങ്ങളെന്ന് ബോധ്യമായത്. ഒളിച്ചോട്ടത്തിനുള്ള ശിക്ഷ തന്നെ. നനഞ്ഞ തുണികൾ അയക്കയറിൽ വിരിച്ചിടുമ്പോൾ ദേവയാനി പറഞ്ഞു, തെറ്റ് എൻ്റേതാണ്. ഞാൻ കുഞ്ഞിനെ കൊണ്ടുവന്നത് തെറ്റായി. നിന്റെ സ്വസ്ഥത ഞാൻ നശിപ്പിച്ചു. നീലകണ്ഠൻ്റെ ശബ്ദമുയർന്നു. ദേവി, നീ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് എന്തിന്? സത്യത്തിൽ നീ എൻ്റെ കണ്ണ് തുറപ്പിക്കുകയായിരുന്നു. സന്മനസ്സോടെ നീ എടുത്തുകൊണ്ടുവന്നില്ലായിരുന്നെങ്കിലും എന്മകജയിലെ ഈ സ്വർഗയിൽ അവൻ പരീക്ഷിത് നമ്മെ കാത്തിരിക്കുമായിരുന്നു. എടുത്തെറിഞ്ഞാലും ആ വിധി നമ്മുടെ കഴുത്തിൽ തന്നെ ചുറഞ്ഞു കിടക്കും. പെട്ടെന്ന് വിഷയം മാറ്റാൻ നിന്ന പോലെ ദേവയാനി ജയരാജനോട് ചോദിച്ചു, ജയ, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഏഴിമലയുടെ അടുത്താണ് എൻ്റെ വീട്. അച്ഛൻ കൃഷിക്കാരനാണ്. ജീവിക്കാനുള്ള നെല്ലും തേങ്ങയും കിട്ടും. ഞാൻ ഇളയതാണ്. മൂത്ത രണ്ട് ചേച്ചിമാരും വിവാഹിതരായി. വീട്ടിലും പുറത്തും ഞാനൊരു വട്ടുകേസാണ്. കയ്യിൽ തടഞ്ഞ നല്ലൊരു ജോലി കളഞ്ഞിട്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിക്കൊണ്ടിരിക്കും. വീട്ടുകാരും നാട്ടുകാരും എന്നെ നന്നാക്കിയെടുക്കാൻ കുറേ നോക്കി. പക്ഷേ എവിടെ നന്നാവാൻ? ജയരാജൻ ചിരിച്ചു. ദേവയാനി ഉപദേശരൂപത്തിൽ ചോദിച്ചു, നീ ഒരാൾ വിചാരിച്ചാൽ ഈ ലോകം നന്നാകുമോ? അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഓരോ നാട്ടിലും ചെന്ന് ഞാൻ കുറച്ചുപേരെ ഇളക്കിവിടും. എന്നെപ്പോലെയുള്ള കുറച്ച് വട്ടന്മാർ എല്ലായിടത്തും ഉണ്ടാകും. ഗുണ്ടകളും ഉണ്ടാകും. അടി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. പക്ഷെ പേടിച്ചിരിക്കാൻ കഴിയില്ലല്ലോ. ഇതാ, ഇത് കണ്ടോ? ജയരാജൻ കുപ്പായക്കൈ തെറുത്ത് കയറ്റി. ഇടംകൈയുടെ തോൾ മുതൽ കൈമുട്ട് വരെ ഒരടി നീളത്തിൽ മാംസം ചെത്തിക്കളഞ്ഞതിൻ്റെ അടയാളം. കൈ കുലുക്കിക്കാണിച്ച് പുഞ്ചിരിയോടെ പറഞ്ഞു, കൈ അറ്റുപോയിരുന്നു. സ്റ്റീൽ റോഡിട്ട് മുറുക്കിയിട്ടതാണ്. അവർ ആറേഴ് പേരുണ്ടായിരുന്നു. മണൽലോറി പുഴക്കരയിലെത്തിയിട്ടുണ്ടെന്ന് കേട്ട് ഓടിപ്പോയതാണ് ഞാൻ. വാസ്തവത്തിൽ പൂഴി വാരുന്നുണ്ടായിരുന്നില്ല. ലോറിയും കണ്ടില്ല. ചതിയായിരുന്നു. ചത്തു എന്നു കരുതി കണ്ടൽക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരു രാത്രി മുഴുവൻ ആ ചെളിയിൽ ഞാൻ ബോധമില്ലാതെ കിടന്നു.